യോന ശാരീരികമായും മാനസികമായും ആത്മീയമായും ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്നാഗ്രഹിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. ദൈവം നിനവേക്കാർ അനുതപിച്ചു എന്ന കാരണത്താൽ അവരെ ശിക്ഷിക്കാതെ വിട്ടത് യോനയ്ക്ക് ഒട്ടും പിടിച്ചില്ല. യോനായുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം പോലെ യോന അത് കാണുന്നു, ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ദൈവം എത്ര കൃപയോടും കരുണയോടും കൂടിയാണ് ഈ മനുഷ്യനോട് ഇടപെടുന്നതെന്ന് നോക്കിക്കേ. 4:4 നാം വായിക്കുന്നത്, 3 വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. 4 വാക്യം ഇന്ന് നമുക്ക് നോക്കാം. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. യഹോവ യോനയോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് വിഹിതമോ? സത്യത്തിൽ ദൈവം ഇവിടെ അവനോട് ചോദിക്കുന്നത്, യോനയെ നല്ല കാര്യം ചെയ്യുന്നത് നിനക്ക് അനിഷ്ടമാണോ? ഇതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാകുന്നു നിങ്ങൾക്കും തോന്നുന്നില്ലേ? ദൈവം പറയുന്നു, യോന ഞാൻ രക്ഷിക്കുക എന്ന ജോലിയിലായതിനാലാണ് ഈ നിനവേക്കാരെ രക്ഷിച്ചത്. ഞാൻ പാപികളെ രക്ഷിക്കുന്നു. അവർ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വരുന്നുവോ ഇല്ലയോ എന്നറിവാൻ അവരോട് ദൈവം പാപികളെ ശിക്ഷിക്കും എന്ന് ദൂത് അറിയിക്കുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വന്നാൽ ഞാൻ അവരെ രക്ഷിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു പാപി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടെങ്കിൽ നിനവേ പട്ടണക്കാർ മുഴുവനും ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിൽ എന്തുമാത്രം ആനന്ദം ആയിരുന്നിരിക്കണം. 120,000 ചെല്ലുവാനും. ദൈവം യോനായോട് ചോദിക്കുകയാണ്, ഞാൻ ഈ നിനവേക്കാരെ രക്ഷിച്ചത് നിനക്ക് അനിഷ്ടമായോ യോനെ? യോന കോപം കൊണ്ടങ്ങ് മപ്പ് കടിക്കുകയാണ്. അവൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. ഈ പട്ടണത്തിന്റെ കിഴക്ക് വശം എന്ന് പറയുന്നത് പർവ്വത പ്രദേശമായിരുന്നു, വളരെ പൊക്കത്തിലുള്ള സ്ഥലം. പട്ടണത്തെ മുഴുവൻ കാണുവാൻ സാധിക്കുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ് യോന തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, അവന് നിനവേക്കാരിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. അവൻ ചിന്തിച്ചത്, ഈ പാർട്ടികൾ ഈ പറയുന്നത് പോലൊന്നും നിൽക്കില്ല, അവർ വീണ്ടും പാപത്തിലേക്ക് പോകും. അങ്ങനെ പോയാൽ ദൈവം അവരെ നശിപ്പിക്കും, കാരണം ദൈവം മാറ്റമില്ലാത്തവനാണല്ലോ. അഥവാ തീ ഇറങ്ങിയാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാനും അത് കാണുവാനും യോന ആ ഉയർന്ന സ്ഥലത്തിരിപ്പായി. ഒന്ന് ചിന്തിച്ചേ, അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. അവനാണ് ദൈവത്തിന്റെ ദൂത് അറിയിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി. ദൈവം എത്ര കൃപാലുവാണ് അല്ലേ! മനുഷ്യരായ നാം എത്ര കഠിനരാണ്. തുടർന്ന് 5 വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. നിനവേക്കാർ തങ്ങളുടെ മാനസാന്തരത്തിൽ നിലനിൽക്കുമെന്ന് യോന വിശ്വസിച്ചില്ല. അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെ ആണെന്ന് യോന കരുതി. അവൻ ആ മലമുകളിൽ കയറിയിരിക്കുകയാണ്. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് കാണുവാൻ അവൻ കാത്തിരിക്കുന്നു. യോനായുടെ ചിന്തകൾ വളരെ വിചിത്രമായിരിക്കുന്നു. ഇനിയും ദൈവം യോനായിൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. വളരെ വ്യക്തിപരമായി യോനയുമായി ദൈവം ഇടപെടുവാൻ പോകുന്നു. സാധാരണ ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാകുന്നു ഇനിയും നാം കാണുവാൻ പോകുന്നത്. ആ ചോദ്യം ഇപ്രകാരമാണ്, ദൈവത്തിന്റെ വചനം ജനങ്ങളോട് അറിയിക്കുന്നതിന് മുൻപ് നാം അവരെ സ്നേഹിക്കേണ്ടതുണ്ടോ? ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ വേലയുമായി പോകുന്നതിന് മുൻപ് ആ ജനങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ടോ? സ്നേഹിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനങ്ങളായി എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ ഒരു നല്ല ഉദാഹരണമാണ് യോന. ഒരു കാര്യം ഉറപ്പാണ്, യോന നിനവേക്കാരെ സ്നേഹിച്ചിരുന്നില്ല. വളരെ യാന്ത്രികമായി യോന പ്രവർത്തിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ആത്മാർത്ഥമായ അനുസരണം എന്ന് പറയുവാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ അതിനൊരു മറുപടി കണ്ടുപിടിച്ചാൽ മതി. ആറാം വാക്യത്തിൽ യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. യോനയെ വിഴുങ്ങുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യത്തെ പോലെ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയാണ് ഈ ആവണക്ക്. താങ്കൾ ആ മത്സ്യത്തെക്കുറിച്ച് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെങ്കിൽ ഈ ആവണക്കിലും വിശ്വസിക്കാൻ പ്രയാസമാണ് കേട്ടോ. ഞാൻ ആവണക്കിലും മത്സ്യത്തിലും വിശ്വസിക്കുന്നു എന്ന് വീണ്ടും പറയട്ടെ. യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഈ വളർന്നു വരുന്ന ചെറിയ ആവണക്ക് നിമിത്തം യോന ഇപ്പോൾ വളരെ അങ്ങ് സന്തോഷത്തിലാണ്. ആ ഉണങ്ങി വരേണ്ട സ്ഥലത്ത് വളരുന്ന ആവണക്കിന് ഒരുപക്ഷെ എന്നും യോന ഹിദ്ദക്കേൽ നദിയിൽ ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുമായിരുന്നിരിക്കണം, എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ സാധാരണ പതിവില്ലേ. അവൻ അത് കൂടുതൽ തഴച്ച് വളരുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. അവൻ അതിൻ്റെ തണലിൽ അങ്ങനെ ഇരുന്ന് സന്തോഷിച്ചു. ആ സാഹചര്യത്തോടും ആവണക്കിനോടും യോനയ്ക്ക് എന്തെന്നില്ലാത്ത ഒരടുപ്പ്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ യോനായുടെ പെരുമാറ്റത്തെ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാം. മനുഷ്യർ മനുഷ്യരല്ലാത്ത ജീവികളോട് എത്രമാത്രം അടുക്കുമെന്നത് ആശ്ചര്യകരമായൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾ. സ്നേഹിക്കുവാൻ ആരുമില്ലെന്ന് തോന്നിയാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു നായോ പൂച്ചയോ എന്തെങ്കിലും ചെടികളോ വളർത്തുവാൻ ആരംഭിക്കുന്ന ഒരു അവസരമുണ്ടാകും. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ നമ്മുടെ ഒരു പട്ടണത്തിൽ ഞാനൊരു ആന്റിയെ സന്ദർശിക്കുവാൻ പോയി. അവർ തന്നെയാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ എന്നെ തൻ്റെ ചെടികൾ നട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ ഒരുതരം ചേമ്പ് ഉണ്ടായിരുന്നു. അയ്യോ, ആ ആന്റി അതിനെക്കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കണം കേട്ടോ. അതിനേക്കാൾ മനോഹരമായ ഇലയോടുകൂടി ചെടികൾ എൻ്റെ വീടിന് ചുറ്റും വളർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആന്റിയുടെ വിശദീകരണം വളരെ വിചിത്രമായി തോന്നി. ആ ചെടിയുടെ അടുത്ത് എന്ന് അവർ പറയുകയാണ്, കുഞ്ഞേ കുഴപ്പമൊന്നുമില്ലേ? എനിക്കങ്ങ് ചിരി വന്നു. അവർ ചെടിയോട് സംസാരിക്കുന്നു. അവർ വളരെ വിവരമുള്ളവളും കഴിവുള്ളവളുമായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ തന്നെ അവർ തനിയെ പാർക്കുകയും അധികം സ്നേഹിതരില്ലാത്തതുമായ ഒരു വ്യക്തിയായിരുന്നു. ഏകാന്തത മനുഷ്യരിൽ വരുത്തുന്ന കുഴപ്പങ്ങൾ ഓർക്കണേ. ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നത് ജീവിതത്തിന് സുഖം നൽകുന്ന ഒരു അനുഭവമാണ്. യോനായ്ക്ക് അവിടെ സ്നേഹിതരാരുമില്ലായിരുന്നു. അവന് നിനവേക്കാരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആ പട്ടണത്തിൽ ആരെയും സന്ദർശിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവൻ ഏകനായിരുന്നു. മാത്രമല്ല, അവൻ ഈ സമയത്ത് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും വെളിയിലായിരുന്നു. അതുകൊണ്ട് ഈ ചെറിയ ആവണക്കുമായി അടുക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം യോന ആ മലയുടെ മുകളിൽ ഒരു തൊട്ടി വെള്ളവുമായി വന്ന് ഈ ആവണക്കിനോട് പറഞ്ഞു കാണും, അല്ലയോ കൊച്ച് ആവണക്കേ, നിനക്ക് ഇന്ന് കുടിക്കുവാനുള്ളതുമായി ഞാനിതാ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഊഹിക്കുവാൻ സാധിക്കുന്നോ? നായ്ക്കളുമായും മനുഷ്യർ ഇത്തരത്തിൽ അടുത്ത ബന്ധത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പലപ്പോഴും ഇത് വളരെ പരിതാപകരമായ സ്ഥിതിയിൽ എത്തിയവരുടെ അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം യോനായെ എങ്ങനെയാണ് സന്ദർശിക്കുന്നത്? ഏഴാം വാക്യം. പിറ്റേന്നാൾ പുലർത്തിനപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഈ പുഴു യോനായെ വിഴുങ്ങുവാൻ അയച്ച മത്സ്യത്തെ പോലെ തന്നെ ഒരു അത്ഭുതമാകുന്നു. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. ഈ പുഴു ആവണക്ക് തിന്നുവാൻ തുടങ്ങി. കാരണം പുഴു ആവണക്കിനോട് സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല. അവ അത് തിന്നുക മാത്രമേ ചെയ്യൂ ഇല്ലേ? അതുകൊണ്ട് തന്നെ അത് തിന്നുകളഞ്ഞു. എട്ടാം വാക്യം നോക്കിക്കാട്ടെ. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ വീണ്ടും യോന ആഗ്രഹിക്കുന്നു മരിക്കുവാൻ, പക്ഷേ അത് അവൻ ഒരു ഗുണവും ചെയ്യുന്നില്ല. യോന വെറുതെ സമയം കളയുന്നത് പോലെ തോന്നുന്നില്ലേ? ദൈവഹിതപ്രകാരമല്ലാതെ ആയുസിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ജീവിതത്തെ പാഴാക്കുകയാണ്. അവർ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ലാത്തതായി അവർക്ക് തോന്നും. 9-ാം വാക്യം, ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. യോന പറയുകയാണ്, ജീവനുള്ളതായി എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സംഗതി, എനിക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്നതായി ഞാൻ തോന്നിയ ഒരേ ഒരു കാര്യം ഈ ആവണക്ക് മാത്രമാണ്. ഇവിടെ വളർന്നു വന്ന നീ എനിക്ക് തന്ന ഈ ആവണക്കിനെ മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ പുഴു വന്ന് എൻ്റെ പ്രിയപ്പെട്ട ആവണക്ക് നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഞാനിതാ തനിയെ ശേഷിച്ചിരിക്കുന്നു. എന്തു നിരാശാജനകമായ അവസ്ഥയില്ലേ? 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. ദൈവം പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. യോന ഒരാവണക്കെന്ന് പറയുന്നത് ഒന്നുമില്ല. പ്രിയ സുഹൃത്തെ, ഞാനിത് പറയുവാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും പറയാതിരിക്കുവാൻ തരമില്ല. ഒരു പൂച്ച എന്ന് പറയുന്ന ഒന്നുമില്ല. ഒരു ചെറിയ നായ ഒന്നുമില്ല. വലിയ നായും ഒന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ അവൻ ആരായിരുന്നാലും ഓടയിൽ കിടക്കുന്നവനായാലും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്ന ഒരാത്മാവുള്ളവനാണ്. അവൻ വിലയുള്ളവനാണ്. ഈ സർവഭൂമിയേക്കാളും വിലയുള്ളവൻ. ചില വീടുകളിൽ അവരുടെ വളർത്തുനായയുടെ ഒപ്പം വില, വീട്ടിൽ ജോലി ചെയ്യുന്ന ആ വിലപ്പെട്ട ആത്മാവുള്ള മനുഷ്യന് ആ പെൺകുട്ടിക്ക് കൊടുക്കാത്തത് ഏറ്റവും പരിതാപകരമാണ്. ദൈവം പറയുന്നു, നഷ്ടപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു, നീ അവരുടെ അടുത്തേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ദൈവം യോനായോടും പറയുന്നത്. യോന, ഞാൻ നിനവേക്കാരെ സ്നേഹിക്കുന്നു. ദൈവത്തിനും മനുഷ്യനോടുള്ള സ്നേഹം എത്രമാത്രമാകുന്നു? മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം, മനുഷ്യനോടുള്ള അവൻ്റെ കരുതൽ. എന്നാൽ മനുഷ്യന്റെ ചിന്ത എപ്പോഴും വേറെ വിധത്തിലാണ്. അവന് വിലയില്ലാത്തതിൻ്റെ പിൻപെ ഓടുവാനാണ് എപ്പോഴും താല്പര്യം. അവൻ്റെതായ താല്പര്യങ്ങൾക്ക്, അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് ഉതകുന്നതിന് മാത്രം അവൻ വില കൊടുക്കുന്നു. മനുഷ്യന്റെ ചിന്ത എത്ര ബാലിശമാണില്ലേ? 11-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. വളരെ വിലപ്പെട്ട ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവം പറയുന്നു, നിലവയോട് എനിക്ക് അയ്യോഭാവം തോന്നുന്നു. വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യർ. ഇതുകൊണ്ട് ദൈവം എന്താണ് അർത്ഥമാക്കുന്നത്? ചെറിയ കുട്ടികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങൾ. ദൈവം പറയുന്നു, യോന, ആ പട്ടണം ഞാൻ നശിപ്പിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഒരു ആവണക്കിനോട് നിനക്ക് സ്നേഹത്തിലാകാമായിരുന്നെങ്കിൽ ആ പട്ടണത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളോട് നിനക്ക് അനുകമ്പ തോന്നരുതോ? ഏതെങ്കിലും ഒരു വ്യക്തിയോടോ കുടുംബത്തോടോ വിരോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കുക. അല്പം മനുഷ്യത്വമുള്ള ആരും പിന്നെ അവരെ വെറുക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുവാൻ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. അനേകരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ആ ജനങ്ങളോട് ഒരു സ്നേഹമോ അനുകമ്പയോ ഒന്നും തോന്നുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ അവരോട് ദൈവത്തിന്റെ ദൂത് അറിയിക്കുമെന്ന്. പ്രിയ സുഹൃത്തെ, ദൈവം യോനായോട് പറഞ്ഞത് നീ പോകുക. അവിടെ ചെല്ലുന്നതിന് മുൻപ് അവരെ സ്നേഹിക്കുവാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയും? നിനക്കെങ്ങനെ കഴിയും? മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ അവരെ സ്നേഹിക്കുവാൻ എങ്ങനെ സാധിക്കും? യോന നിനവേക്കാരെ വെറുത്തിരുന്നു, പക്ഷെ ദൈവം അവരെ സ്നേഹിച്ചിരുന്നതിനാൽ യോനയെ അവിടേക്ക് അയക്കുന്നു. ദൈവം തന്നെ അറിഞ്ഞ സകല മനുഷ്യരോടും എല്ലാ കാലത്തും പറയുന്നത് തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും, അതെ, ദൈവത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള സന്തോഷവും സമാധാനവും മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ്. ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ ദിവസവും ജീവസന്ദേശം പരിപാടി കേൾക്കുവാൻ താങ്കൾക്ക് അവസരമുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് ഇത് കേൾക്കാത്തവരോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് ദൈവമക്കൾ കണക്ക് ബോധിപ്പിക്കുന്ന നാളിൽ ചോദിക്കുവാൻ പോകുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ എത്ര പേരെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാണ്. അതിനുവേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, നമ്മുടെ ധനം, കുടുംബം, ജോലി, വിദ്യാഭ്യാസം, സ്വാധീനം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ദാനമാണ്. ഇവ കൊണ്ടെല്ലാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും. സുഹൃത്തെ, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? താങ്കളെ തെറ്റും തെറിയും പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലൂ. താങ്കളെ നിന്ദിച്ച, അപവാദം പറഞ്ഞ ആ ഭവനത്തിലേക്ക് ചെല്ലൂ. താങ്കൾ ഇഷ്ടപ്പെടാത്ത ആ സ്ഥലത്ത് പാർക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് പോകുമോ? അതെ, താങ്കളെ ദ്രോഹിച്ച ആ വ്യക്തി ഇന്ന് രോഗിയായി കിടക്കുകയാണ്, ആശുപത്രിയിലാണ്. പോയി സന്ദർശിക്കുവാൻ, ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, പകരം വീട്ടുവാനല്ല, സ്നേഹത്തോടെ അവരോട് ഇടപെടുവാൻ താങ്കൾക്ക് സാധിക്കുമോ? ഇത് ദൈവത്തിന്റെ ആജ്ഞയാകുന്നു. സുഹൃത്തെ, യോന ആകുന്നുവല്ലോ ഈ പുസ്തകം എഴുതിയത്. എനിക്ക് തോന്നുന്നു ദൈവവുമായി നടന്ന ഈ സംഭാഷണത്തിന് ശേഷം യോന ഉണങ്ങിയ തന്റെ ആ പ്രിയപ്പെട്ട ആവണക്കും മറ്റും കളഞ്ഞിട്ട് ജീവനുള്ള ആത്മാവുള്ള ആ മനുഷ്യർ നടന്നിരുന്ന നിനവേ തെരുവുകളിൽ ചെന്ന് ദൈവം അവരെ രക്ഷിച്ചു എന്നതിനാൽ അവരോടൊപ്പം സന്തോഷിച്ചു കാണും, നൃത്തമാടിക്കാണും. എത്ര മനോഹരമായ ഒരു രൂപാന്തരമാണ് യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഗമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിലായിരിക്കാൻ, അതെ, ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ദൈവം ആ വില താങ്കളുടെ ജീവിതത്തിന് നൽകി തന്നെ കാണും. എന്നാൽ അതുപോലെ വിലപ്പെട്ടതാകുന്നു മറ്റുള്ളവരും എന്ന് കാണുവാൻ താങ്കളുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? അതോ സ്വാർത്ഥമതികളായി സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി പോകുന്നതായ പ്രവണതയാണ്? ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? എത്ര വിലപ്പെട്ട ആലോചനകളാണ് യോനായുടെ ഈ ചെറിയ പുസ്തകത്തിൽ നിന്നും യോനായുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കാം.